ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 121 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. കേരളത്തിൽ രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം. ഇന്തോ പസഫിക് മേഖലയിലെ നയതന്ത്ര സ്ഥിരത മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 4th ദേശവ്യാപക ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഫിലിപ്പീൻസിൽ നാശം വിതച്ച് കൽമേഘി ചുഴലിക്കാറ്റ്, മരണം 66 കടന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഛത്തീസ്ഗഡ് സന്ദർശനം തുടരുന്നു. ഗായകൻ ഭൂപൻ ഹസാരികയുടെ ചരമവാർഷിക ദിനമായ ഇന്ന് ഛത്തീസ്ഗഡിലെ രാജ്ഭവനിൽ ശ്രീ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നേരത്തെ രാജ്ഭവനിൽ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ഉപരാഷ്ട്രപതിയെ സന്ദർശിച്ചു. ഇന്ന് നവറായ്പൂരിലും രാജ്നന്ദ്ഗാവിലും നടക്കുന്ന പൊതുപരിപാടികളിൽ ശ്രീ രാധാകൃഷ്ണൻ പങ്കെടുക്കും. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 18 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങളിലാണ് നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
314 സ്ഥാനാർത്ഥികളാണ് ഒന്നാംഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 3,75,00,000 വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. പാറ്റ്ന, ദർഭംഗ, മധേപുര, സഹർസ, മുസാഫർപൂർ, ഗോപാൽഗഞ്ച്, സീവാൻ, സാരൺ, വൈശാലി, ബഗുസരായി, ഖലിസറായി, മുൻകേർ, ഷെയ്ഖ്പുര, നളന്ദ, ബക്സർ, ഭോജ്പൂർ എന്നീ ജില്ലകളാണ് ജനവിധി തേടുന്നത്. രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11 നടക്കും. ഈ മാസം 14 വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാം ന്യൂഡൽഹിയിലെ ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റിൽ ആരംഭിച്ചു. ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക, ബെൽജിയം, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലന്റ്, കൊളംബിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 14 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഈ മാസം 6 നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് സംഘം വീക്ഷിക്കും. രാജ്യത്തെ രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിക്കുന്നു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രണ്ടാംഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ഇന്നലെ തുടക്കമായി. കേരളത്തിൽ ഇന്നലെ രാത്രി 8 മണിവരെയുള്ള കണക്ക് പ്രകാരം 2,07,528 പേർക്കാണ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത്. December 9 കരട് വോട്ടർ പട്ടികയും 2026 February 7 അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. ഇന്ന് വൈകിട്ട് 4:30 ഓൺലൈനായാണ് യോഗം. ലക്ഷദ്വീപിലും തീവ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണ പ്രക്രിയകൾ ആരംഭിച്ചു. 57,813 വോട്ടർമാർക്കായി ആകെ 115,626 എന്യൂമറേഷൻ ഫോമുകൾ അച്ചടിച്ച് 10 ദ്വീപുകളിലായി വിതരണം ചെയ്തു. 55 ബൂത്ത് ലെവൽ ഓഫീസർമാരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. ഇതേക്കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അടിസ്ഥാന രേഖ വോട്ടർ പട്ടികയാണ്. 2025 ഓഗസ്റ്റിലും ഒക്ടോബറിലും വളരെ വിപുലമായിട്ടുള്ള ഒരു പുതുക്കൽ പ്രക്രിയയാണ് നടന്നത്. അതിന്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആർക്കെങ്കിലും പേര് ചേർക്കണമെന്നുണ്ടെങ്കിലോ തിരുത്തലുകൾ വരുത്തണമെന്നുണ്ടെങ്കിലോ അതിന് ആവശ്യമായിട്ടുള്ള ഒരു അവസരം ഇന്ന് വൈകുന്നേരം 5 നൽകിയിരിക്കുകയാണ്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക.
ഇന്ന് ഗുരുനാനാക്ക് ജയന്തി. സിഖ് ഗുരുവും സിഖ് മതസ്ഥാപകനുമായ ഗുരുനാനാക്കിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാ പൌരന്മാർക്കും ആശംസകൾ നേർന്നു. ഗുരുനാനാക്ക് ദേവിന്റെ ആദർശങ്ങളും മൂല്യങ്ങളും എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും മെച്ചപ്പെട്ട ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലേക്ക് എല്ലാവരെയും നയിക്കുകയും ചെയ്യുന്നുവെന്ന് ശ്രീമതി മുർമു സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. സിറോ മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ കുര്യാക്കോസ് ഭരണികുളങ്ങര, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
നാലാമത് ദേശവ്യാപക ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 2500 ക്യാമ്പുകളിലായാണ് ഒരു മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇന്തോ പസഫിക് മേഖലയിലെ നയതന്ത്ര സ്ഥിരത മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 8th ഇന്ത്യ ജപ്പാൻ ഇന്തോ പസഫിക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജം, നിർമ്മിത ബുദ്ധി, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.
It serves to enhance strategic stability in the Indo-Pacific and contribute to the economic one at a global level. Maintaining a free and open Indo-Pacific is a stronger imperative but also a more complex challenge.
ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂസിലൻഡ് സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡ് വ്യാപാര മന്ത്രി ടോഡ് മക്ലെയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ശ്രീ ഗോയൽ ഇക്കാര്യം പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മധ്യ ഫിലിപ്പീൻസിൽ കൽമേഗി ചുഴലിക്കാറ്റിൽ 66 പേർ മരിച്ചു. നിരവധി ആളുകൾ വീട് വിട്ട് പലായനം ചെയ്തു. ഈ വർഷം ഫിലിപ്പീൻസിൽ വീശിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിലൊന്നാണ് കൽമേഗി. കൂടുതൽ ആളുകൾ മരിച്ച സെബു ദ്വീപിലെ മുഴുവൻ പട്ടണങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി. അതിനിടെ വടക്കൻ മിൻഡാനോവോ ദ്വീപിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ച ഒരു സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് 6 ജീവനക്കാർ മരിച്ചു. ഇന്ന് ലോക സുനാമി ബോധവൽക്കരണ ദിനം. ലോകമെമ്പാടുമുള്ള ദശലക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വിനാശകാരിയായ പ്രകൃതി ദുരന്തമാണ് സുനാമി. ബി സുനാമി റെഡി, ഇൻവെസ്റ്റ് ഇൻ സുനാമി പ്രിപ്പയർനെസ് എന്നതാണ് ഈ വർഷത്തെ ലോക സുനാമി ബോധവൽക്കരണ ദിനാചരണ പ്രമേയം. സുനാമി മുന്നൊരുക്കങ്ങളുടെയും ദുരന്ത പ്രതിരോധ നിവാരണ പദ്ധതികളുടെയും ആവശ്യകത വിളിച്ചോതുന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കേരളത്തിൽ തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ആറ്റിങ്ങൽ സ്വദേശിയായ 58 വയസ്സുകാരനാണ് ഇന്ന് രാവിലെ മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സ്വർണവിലയിൽ ഇടിവ്. ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 11,135 രൂപയും പവന് 720 രൂപ ഇടിഞ്ഞ് 89,080 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. GST ഭരണ പരിഷ്കരണം ഭക്ഷ്യമേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതായി വിലയിരുത്തൽ. പിസ ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട എന്നിവ പൂർണ്ണമായും നികുതിരഹിതമാക്കി. വെണ്ണ, നെയ്യ്, കണ്ടൻസ്ഡ് മിൽക്ക്, ഐസ്ക്രീം, ചോക്ലേറ്റ് തുടങ്ങിയവയുടെ GST 5% കുറച്ചു. ഇത് സാധാരണക്കാർക്ക് ആശ്വാസമേകുകയും ഉത്പാദനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. സർവേ വെസൽ ക്ലാസിലെ 3rd ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനമായുള്ള ആദ്യ കപ്പലുമായ ഇക്ഷക് കമ്മീഷൻ ചെയ്യാനൊരുങ്ങി ഇന്ത്യൻ നാവികസേന. മറ്റന്നാൾ കൊച്ചിയിലെ നേവൽ ബേസിൽ നടക്കുന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ സാന്നിധ്യത്തിൽ കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യും. ഇന്ത്യയുടെ സമുദ്രമേഖലയിൽ കൃത്യത, ലക്ഷ്യം, സ്വാശ്രയത്വം എന്നിവയുടെ പ്രതീകമാണ് SVL ഇക്ഷക്. ഇന്ത്യൻ നാവികസേനയുടെ സർവേ, ചാർട്ടിംഗ് അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇക്ഷകിന്റെ കമ്മീഷനിംഗ്. ലോകത്തെ ആദ്യ 10 സഹകരണ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ആദ്യ 2 അമൂലിനെയും ഇന്ത്യൻ ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡിനെയും അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമൂലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ പ്രതിബദ്ധതയ്ക്കും കർഷകരുടെ സംഭാവനയിലൂടെ മുന്നേറി മാതൃകയായ IFFCOയ്ക്കും ലഭിച്ച അംഗീകാരമാണ് ഇതെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബീഹാറിലെ നാടൻപാട്ട് ഗായിക കോകില ശാരദാ സിൻഹയുടെ 1st ചരമവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. നാടൻപാട്ടുകളിലൂടെ ബീഹാറിന്റെ കലയ്ക്കും സംസ്കാരത്തിനും അവർ പുതിയ ഊർജ്ജം നൽകിയെന്ന് ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഒഡീഷയിലെ ജനങ്ങൾക്ക് ചരിത്രപ്രസിദ്ധമായ ബാലി യാത്ര ഉത്സവത്തിന്റെയും ബോയ്ത്ത ബന്ധനത്തിന്റെയും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയുടെ മഹത്തായ സമുദ്ര വാണിജ്യ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രതീകമാണ് ബാലി യാത്രയെന്ന് ശ്രീമതി മുർമു സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിൽ 1st നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 121 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. കേരളത്തിൽ 2nd തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം. ഇന്തോ പസഫിക് മേഖലയിലെ നയതന്ത്ര സ്ഥിരത മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 4th ദേശവ്യാപക ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഫിലിപ്പീൻസിൽ നാശം വിതച്ച് കൽമേഘി ചുഴലിക്കാറ്റ്, മരണം 66 കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.